ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 70-ാം മഹാപരിനിർവാണ ദിവസ് ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ദേശീയ കരകൌശല പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചൊവ്വാഴ്ച സമ്മാനിക്കും. സിപിഐഎമ്മിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഈ മാസം 15 വരെ ഹൈക്കോടതി തടഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത്. ഇന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 70-ാം മഹാപരിനിർവാണ ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റ് സമുച്ചയത്തിലെ പ്രേരണാസ്ഥലിൽ അംബേദ്കർ പ്രതിമയിൽ രാവിലെ പുഷ്പങ്ങൾ അർപ്പിച്ചു. സമത്വം, സാഹോദര്യം, അന്തസ് എന്നിവയ്ക്കായി നിരന്തര പോരാട്ടം നടത്തിയ അംബേദ്കർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആധുനികവും പുരോഗമനപരവുമായ ഇന്ത്യയ്ക്കാണ് അടിത്തറ പാകിയതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. അന്തസ് ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താനും അംബേദ്കർ തലമുറകളെ പ്രചോദിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അംബേദ്കറിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ പി നദ്ദ തുടങ്ങിയവരും ഡോ അംബേദ്കറിന് ആദരാഞ്ജലി അർപ്പിച്ചു. 2023-24 വർഷങ്ങളിലെ കരകൌശല അവാർഡുകൾ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അവാർഡുകൾ സമ്മാനിക്കും. മികച്ച കരകൌശല വിദഗ്ധർക്ക് ശില്പഗുരു പുരസ്കാരവും ദേശീയ അവാർഡും സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് വൈക്കോൽ ചിത്രരചന രംഗത്ത് മികവ് തെളിയിച്ച ബി രാധാകൃഷ്ണപിള്ള 2023 ദേശീയ പുരസ്കാരത്തിനും വൈക്കോൽ കരകൌശല വിഭാഗത്തിൽ കെ സുലൈമാൻകുട്ടിയും ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിന് വി കെ ജയനും 2024 ദേശീയ പുരസ്കാരത്തിന് അർഹരായി. ആദായനികുതി ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത പരിഗണന കസ്റ്റംസ് നികുതി സമ്പ്രദായത്തിന്റെ ലളിതവൽക്കരണമാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിയമവിരുദ്ധ വസ്തുക്കളുടെ കള്ളക്കടത്ത് ഇപ്പോഴും ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ഇൻഡിഗോ വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നും ഇന്നു മുതൽ വിമാനത്താവളങ്ങളിൽ കാത്തിരിപ്പുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. വിമാനത്താവളങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യത്തെ യാത്രക്കാർക്കുണ്ടായ അസൌകര്യങ്ങളിൽ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് ക്ഷമാപണം നടത്തി. കഴിഞ്ഞ കുറച്ചു ദിവസമായി എയർലൈൻസ് ഗുരുതരമായ പ്രവർത്തന പ്രതിസന്ധി നേരിടുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. സിപിഐഎമ്മിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്നും യുഡിഎഫ് അവരുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിശുദ്ധ സഖ്യത്തിന് ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ആവർത്തിച്ചു. ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്നും കിനാലൂർ അടക്കം വിഷയങ്ങൾ ആളിക്കത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും അദ്ദേഹം മീറ്റ് ദ പ്രസിൽ കുറ്റപ്പെടുത്തി. പിഎം ശ്രീ പദ്ധതി ഇല്ലെങ്കിലും കേരളത്തിലെ സ്കൂളുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മറ്റൊരു ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ സ്കൂൾ മേഖല തകരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5,000 കോടിയിലധികം രൂപ ചെലവിൽ സ്കൂളുകളിലെ സൌകര്യങ്ങൾ വിപുലീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ഈ മാസം 15 വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. 15 മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് ഇടക്കാല ഉത്തരവ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം ആവശ്യമാണെന്നും അതിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്നും ജസ്റ്റിസ് കെ ബാബു ഉത്തരവിട്ടു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 2-ാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞത് കോടതിയുടെ സ്വാഭാവിക നടപടി മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നത് വാസ്തവമാണെന്നും ഗവൺമെന്റ് അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്നും ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ എവിടെയാണെന്ന് അറിയുന്നവർ അത് പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാന ദേശീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം കരട് വോട്ടർ പട്ടിക 23 ഡിസംബറിനും അന്തിമ അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരണത്തിന് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചതിനെ തുടർന്നാണ് ഈ മാസം 11-ന് അവസാനിക്കേണ്ടിയിരുന്ന പട്ടിക പരിഷ്കരണം 18-ലേക്ക് നീട്ടിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അവസാന വോട്ടറേയും കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും. സമാപന പരിപാടികളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഡ്യൂട്ടി ഉത്തരവ് ലഭിച്ചവരുടെ പോളിംഗ് സ്റ്റേഷനുകൾ ഇന്നറിയാം. വൈകിട്ട് 6-നകം ഇ ഡ്രോപ്പ് സൈറ്റിൽ ഡ്യൂട്ടി പരിശോധിക്കാവുന്നതാണ്. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ തിങ്കളാഴ്ച വൈകിട്ട് 5 വരെ സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജിയിൽ ഇന്നും വാദം തുടരും. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ സിജെഎം കോടതി ഇന്നും വാദം കേൾക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ച് സമനില പാലിക്കുന്നതിനാൽ ഇന്നത്തെ മത്സരം നിർണായകമാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ കേരളം ആന്ധ്രാപ്രദേശിനെ നേരിടും. ലഖ്നൌവിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ചെന്നൈയിൽ FIH ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യ നാളെ സെമിഫൈനലിൽ 7 തവണ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടും. ദേശീയതല കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ വനം ഡിവിഷനിലെ വിവരശേഖരണം പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
കണ്ണവം, തളിപ്പറമ്പ്, കൊട്ടിയൂർ റേഞ്ചുകളെ 14 ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത്. ഓരോ ബ്ലോക്കിലും ചാർജ് ഓഫീസറെ നിയമിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് കണക്കെടുപ്പ്. 5 കിലോമീറ്ററിൽ കുറയാത്ത 3 വ്യത്യസ്ത ട്രെയിലുകളും 2 കിലോമീറ്ററിൽ കുറയാത്ത ട്രാൻസക്ട് ലൈനും എടുത്ത് ആവശ്യമായ വിവരങ്ങൾ തെളിവുകളോടൊപ്പം രേഖപ്പെടുത്തുന്നുണ്ട്. 3 റേഞ്ചുകളിലുമായി ഇതിനകം 210 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും. ആദ്യഘട്ടം സമാപിക്കും.
തമിഴ്നാട് രാമനാഥപുരത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 7 പേർക്ക് സാരമായ പരിക്കേറ്റു. ആന്ധ്രാപ്രദേശിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് ശേഷം രാമേശ്വരത്തേക്ക് പോയവരുടെ കാറും എർവാടിയിലേക്ക് പോയ കാറുമാണ് പുലർച്ചെ കൂട്ടിയിടിച്ചത്. കന്യാകുമാരിക്ക് സമീപം മാർത്താണ്ഡം ഫ്ളൈഓവറിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് തിരുവനന്തപുരം സ്വദേശികളായ 2 പേർ മരിച്ചു. ബൈക്കിലുണ്ടായിരുന്ന സഹോദരനും സഹോദരിയുമാണ് മരിച്ചതെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു. കാസർഗോഡ് പാലായി അയ്യങ്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി വൻ കവർച്ചയുണ്ടായി. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണമാലയും ഭണ്ഡാരവും കവർച്ച ചെയ്തു. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ കലക്ടർ വിളിച്ച അടിയന്തരയോഗം ആരംഭിച്ചു. ദേശീയപാത അധികൃതർ, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 400 രൂപ താഴ്ന്ന് 95,440 രൂപയിലെത്തി. 11,930 രൂപയാണ് ഇന്ന് ഗ്രാമിന്റെ വില. എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസിന് ഇന്നു മുതൽ ഈ മാസം 15 വരെ തുമ്പോളിയിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. തുമ്പോളി സെന്റ് തോമസ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ് നടപടി. ശബരിമല സന്നിധാനത്ത് ഇന്നും കനത്ത സുരക്ഷ ഒരുക്കി. ഇന്നലെ രാത്രി നട അടച്ച ശേഷം പുലർച്ചെ നട തുറന്ന ശേഷമാണ് 18 പടി കയറാൻ തീർത്ഥാടകരെ അനുവദിച്ചത്. നിയന്ത്രണം ഇന്നും തുടരും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ CRPF, RAF, പോലീസ്, NDRF എന്നിവയടക്കം ഏജൻസികളുടെ സുരക്ഷ ഇന്നും ഉണ്ടായിരിക്കും. ഇടുക്കി ഉടുമ്പന്നൂർ മലയിഞ്ചിയിൽ പുലർച്ചെ കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. വീട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറുടെ 70-ാം മഹാപരിനിർവാൺ ദിവസ് ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ദേശീയ കരകൌശല പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചൊവ്വാഴ്ച സമ്മാനിക്കും. CPIMന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ഈ മാസം 15 വരെ ഹൈക്കോടതി തടഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.